بسم الله الرحمن الرحيم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى بن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحبه وبعد ഇന്ന് നമ്മൾ ബുലൂഗുൽ മറാമിൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള ബാബു സ്വലാത്തിൽ ജുമുഅ അല്ലെ ബാബു സ്വലാത്തിൽ ജുമുഅ ജുമുഅ നമസ്കാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം അതിൽ ഏതാനും ഹദീസുകൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജുമാനസ്കാരവുമായി ബന്ധപ്പെട്ട് ജുമാനസ്കാരത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ട് ഖുതുബയുമായി ബന്ധപ്പെട്ട് ഖുതുബയുടെ രീതിയുമായി ബന്ധപ്പെട്ട് പിന്നെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇബ്നു ഹജർ റഹിമഹുള്ള നൽകിയ ഹദീസുകളാണ് നമ്മളിവിടെ എഴുതിയത്. ജുമാ നമസ്കാരം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. സൂര്യൻ ഉദിച്ച നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് യോമുൽ ജുമുഅ. യോമുൽ ജുമുഅയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാ? സലാത്തുൽ ജുമുഅ, ജുമുഅ നമസ്കാരം. എന്താ ജുമാനസ്കാരത്തിന്റെ ഹുക്കും? ജുമാനസ്കാരത്തിന്റെ ഹുക്കും എന്താ? ജുമുഅ വാജിബ് ഫർദ് ഐൻ, ഓരോ വ്യക്തികൾക്കും ഫർദാണ് ജുമുഅ. അള്ളാഹു ഫർദാക്കിയ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ജുമുഅ. മനസ്സിലായില്ലേ? ദുഹുറിസ്കാരാണോ ജുമുഅയാണ് ഏറ്റവും ശ്രേഷ്ഠം? ദുഹുറാണോ ജുമുഅയാണ് ഏറ്റവും ശ്രേഷ്ഠം? ജുമുഅയാണ്, ജുമുഅയാണ്. ദുഹുറിന് പകരമാണോ ജുമുഅ? ദുഹുറിന് പകരമാണ് ജുമുഅ, അല്ല. കാരണം ജുമുഅ അത് സ്വതന്ത്രമായൊരു ഫർളാണ്. പക്ഷെ ജുമുഅക്ക് പകരം ദുഹുറാകും, ജുമുഅക്ക് പകരം ദുഹുറാകും. ദുഹുറിന് പകരമല്ല ജുമുഅ. പക്ഷെ ഒരാൾക്ക് ജുമുഅ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? പകരം ദുഹുറ നിസ്കരിക്കണം, പകരം ദുഹുറ നിസ്കരിക്കണം. അപ്പോ ദുഹുറിനേക്കാൾ ശ്രേഷ്ഠമാണ് ജുമുഅ. ഒന്നാമത്തെ ഹദീസ് عن عبد الله بن عمر وابي هريره رضي الله عنهم رضي الله عنهم قال انهما سمع رسول الله صلى الله عليه وسلم يقول على اعواد منبره لينتهين اقوام ان وضعهم الجمعات او ليختمن الله على قلوبهم ثم ليكونن من الغافلين റവാഹു മുസ്ലിം അല്ലെ, റവാഹു മുസ്ലിം. ഹദീസ് ആരാ? ഒന്നാമത്തെ ഹദീസ് ബാബുൽ ജുമുഅയിൽ ഒന്നാമത്തെ ഹദീസ് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബു ഹുറൈറ എന്നിവരിൽ നിന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബു ഹുറൈറ, എത്ര റാവിമാരാ ഹദീസ് റിപ്പോർട്ട് ചെയ്യണ്? എത്ര റാവിമാരാ ഹദീസ് റിപ്പോർട്ട് ചെയ്യണ്? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന എത്ര റാവിമാരുണ്ട്? രണ്ടാൾ അല്ലെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബു ഹുറൈറ. പക്ഷെ റളിയല്ലാഹു അൻഹും എന്നാ പറഞ്ഞു, റളിയല്ലാഹു അൻഹും. രണ്ടാളാണെങ്കിൽ എങ്ങനെ പറയണ്ട്? റളിയല്ലാഹു അൻഹും. ആ ദുആയും തർദിയത്തും മൂന്നാൾക്കാണ്, കാരണം അവിടെ മൂന്ന് സഹാബികളുണ്ട്, അബ്ദുള്ള, ഉമർ, അബു ഹുറൈറ. പക്ഷെ ഹദീസ് റിപ്പോർട്ട് ചെയ്യണേ എത്ര ആളാ? രണ്ടുപേര് മാത്രമാണ്. ഏതാണ്? അബ്ദുള്ള ഇബ്നു ഉമറും അബു ഹുറൈറയും. റളിയല്ലാഹു അൻഹും അവർ പറയാണ്, എന്താ പറയുന്നത്? അന്നഹുമ അവർ രണ്ടുപേരും, തീർച്ചയായും അവർ രണ്ടുപേരും, സമിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അവർ രണ്ടുപേരും കേട്ടു. എങ്ങനെ കേട്ടു? യഖൂൽ പറയുന്നതായി. എവിടെ വെച്ച്? അല അഅവാദി മിമ്പരിഹി, റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ അഅവാദ് എന്നാണെന്താ? ഊദ അഅവാദ് എന്നാല് തൂണുകൾ എന്നാണ് ഉദ്ദേശം. സ്റ്റെപ്പുകൾ, സ്റ്റെപ്പുകൾ. അഅവാദി മിമ്പരിഹി, മിമ്പറിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിന്റെ അഅവാദിന്മേൽ, തൂണുകളിൽ, അഥവാ തൂണുകളിന്മേൽ സ്ഥാപിതമായ സ്റ്റെപ്പുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ട് പറയുന്നത് അവർ രണ്ടുപേരും കേട്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലയൻ തഹിയന്ന അഖ്വാമുൻ, ഒരു ഭാഗം ആളുകൾ വിരമിക്കട്ടെ, മതിയാക്കട്ടെ. അൻവദഇഹിമുൽ ജുമുഅത്ത്, അവർ ജുമുഅകൾ നഷ്ടപ്പെടുത്തുന്നത്. അൻവദഇഹിം, അവർ ഉപേക്ഷിക്കുന്നത്. അൽ ജുമുഅത്ത്, ജുമുഅകൾ, ജുമുഅകൾ, ജുമാ നമസ്കാരങ്ങൾ ഒഴിവാക്കുന്നത് അവസാനിപ്പിക്കട്ടെ. ലയൻ തഹിയന്ന അഖ്വാമുൻ അൻവദഇഹിമുൽ ജുമുഅത്ത്, ജുമുഅകളെ തങ്ങൾ കൈയൊഴിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ അവസാനിപ്പിക്കട്ടെ, അതിൽ നിന്ന് വിരമിക്കട്ടെ. ഔ, അല്ല എങ്കിൽ, ലയഖ്തിമന്നല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല സീല് വെക്കും. യഖ്തിമൻ, ഖതമ എന്നാണ് തബ, സീല് വെക്കും. ഔ ലയഖ്തിമന്നല്ലാഹു, അല്ലാഹു സീല് വെക്കും. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. സുമ്മലയകൂനുൻ, പിന്നീട് അവർ ആയിത്തീരുക തന്നെ ചെയ്യും. മിനൽ ഗാഫിലീൻ, ഗാഫിലീങ്ങളിൽ. ഗാഫിൽ എന്നാൽ അശ്രദ്ധ ഉള്ളവൻ. ഗാഫിലീൻ, ഗാഫിലുൻ, അശ്രദ്ധ ഉള്ളവർ, അശ്രദ്ധാലുക്കൾ. അപ്പൊ എന്താ ഈ ഹദീസ്? ഹദീസ് അറിയിക്കുന്നത് പിന്നെ ജുമാ നമസ്കാരത്തിന്റെ വിധിയാണ്. നമസ്കാരം ഓരോ വ്യക്തിക്കും ഫർദ് ഐനാണ്, ഫർദ് ഐനാണ്. ജുമാ ഒഴിവാക്കുന്നതിനെ തൊട്ട് ആളുകൾ വിരമിക്കട്ടെ എന്നാണ്. അതില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ സീല് വെക്കും. സുമ ലയകൂനുൻ, പിന്നീട് അവർ ആയിത്തീരുക തന്നെ ചെയ്യും. മിനൽ ഗാഫിലീൻ, ഗാഫിലീങ്ങളിൽ, അശ്രദ്ധാലുക്കളിൽ ആയിത്തീരും. ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കേട്ടു എന്നാണ്. ആര്? അബ്ദുല്ലാഹ് ഇബ്നു ഉമറും അബു ഹുറൈറയും. എവിടെ വെച്ചാ റസൂല പറയുന്നത്? അല അഅവാദി മിമ്പരി, റസൂല്ലാന്റെ മിമ്പറിന്റെ മുകളിൽ നിന്ന്. അപ്പൊ അതെന്താ, അവരാ കേട്ടത് അതേപോലെ കണ്ട് ഇത് ചെയ്യണം, ചിത്രീകരിക്കാണ്. അവര് ചിത്രീകരിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പർ. എന്താ ഇതിനെക്കുറിച്ച് എനിക്കറിയാം, റസൂലുള്ളാഹിന്റെ മിമ്പറിനെ കുറിച്ച്? റസൂലുള്ളാഹിന്റെ മിമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സമ്മാനിക്കുന്ന വിജ്ഞാനങ്ങളെക്കാൾ വലിയ വിജ്ഞാനങ്ങളും അറിവുകളും ലോകത്തിന് പകർന്നു നൽകിയ മിമ്പറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പർ. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കാരണം, ഈ മിമ്പറിന് മൂന്ന് സ്റ്റെപ്പുകളാണ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ റസൂലുള്ള കയറി നിന്ന് നിസ്കാരം പഠിപ്പിച്ചു എന്നാണ്. ഇന്ന് നിസ്കരിച്ചു, റുക്കു അയിമെന്ന് ചെയ്തു, റസൂലുള്ള ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് സുജൂദ് ചെയ്തു, എന്നിട്ട് പിന്നെ അയിമ കയറിയിട്ട് കൊണ്ട് നിസ്കാരം കാണിച്ചു. അങ്ങനെയൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ മിമ്പറിൽ, ഈ മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ എട്ടിലാണ് ഇത് നിർമ്മിക്കുന്നത്. റസൂലുള്ളാഹി ഹിജ്റയുടെ എട്ടിൽ ഈ പറയപ്പെട്ട മിമ്പർ. അതുവരെ റസൂലുള്ള നിന്നിരുന്നത് ഒരു ജിദുവൻ നഖലാണ്. ജിദുവൻ നഖൽ എന്ന ഈത്തപ്പനയുടെ മുട്ടിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിന്ന് ഖുതുബ പറഞ്ഞിരുന്നതൊക്കെ, പ്രസംഗിച്ചിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി എങ്ങനെ എന്ത് ചെയ്യും? ഒന്നുകിൽ ഒരു വില്ലിൽ കുത്തി നിൽക്കും, അല്ലെങ്കിൽ ഒരു വടിയിൽ കുത്തി നിൽക്കും. അങ്ങനെയാണ് ബാലൻസിന് വേണ്ടിട്ട്. അപ്പോ നിസ്ലാസ്ലമാതങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോ ഒരു സ്ത്രീ വന്നു. ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, റസൂലെ, എന്റെ വീട്ടിൽ ഒരു ആശാരിയുണ്ട്, എന്റെ കയ്യിൽ ഒരു അടിമുണ്ട്, അടിമ ആശാരിപ്പണി ചെയ്യുന്ന അടിമയാണ്, ഞാൻ നിങ്ങൾക്കൊരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സമ്മതിച്ചു. അപ്പൊ സമ്മതിച്ച് അങ്ങനെ ആ സ്ത്രീയാണ് എന്ത് ചെയ്തത്, ഈ മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാക്കിയത്. മൂന്ന് സ്റ്റെപ്പുകളിലായിട്ട് മിമ്പറയാണ്. ചരിത്രകാരന്മാര് പറയാണ് പിന്നെ റസൂലുള്ളാഹി ആ ഈത്തപ്പനം മുട്ടിയിലാണ് കയറിയിട്ട് ഖുതുബ പറയുന്നത്. അപ്പൊ ഇമ്മ കയറി റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ട്, പക്ഷെ ആർക്കും തോന്നിയില്ല ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു മിമ്പറാക്കണം എന്നുള്ളത്. പക്ഷെ ആ സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്ത്, പക്ഷേ റസൂലുള്ളാഹിനോട് പറയുന്ന റസൂലുങ്ങളെ ഞാനൊരു മെമ്പർ ഉണ്ടാക്കി തരാം, എൻ്റെ വീട്ടിൽ ഒരാശാരിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. അങ്ങനെ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയാൾ എന്ത് ചെയ്തു, ചില ഇങ്ങനെ ഈ ഊദുകൾ ആവാദുകൾ കൊണ്ടുവന്നിട്ട് അയാൾ അവിടെ സ്ഥാപിച്ചിട്ട് അതിമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെമ്പർ ഉണ്ടാക്കിയത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മെമ്പറിലേക്ക് ചെന്നപ്പോ അതുവരെ പിന്നെ റസൂലുള്ള പ്രസംഗിച്ചിരുന്ന ഇതുണ്ടല്ലേ ഈത്തപ്പനെ മുട്ടി, അതിലൂടെ ഇങ്ങനെ കടന്നാണ് റസൂലുള്ള മെമ്പറിലേക്ക് പോണത്. അപ്പോ പിന്നെ റസൂലുള്ള മെമ്പറിൽ കയറിയപ്പോ ഈ ഈത്തപ്പനെ ഏങ്ങിക്കരഞ്ഞു എന്നാണ്, റസൂലുള്ളാഹിന്റെ മെമ്പറിനെ ഏങ്ങിക്കരഞ്ഞു എന്നാണ്. അത് ഏങ്ങിക്കരഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എടുത്ത് ചെന്നിട്ട് ഇങ്ങനെ അണച്ചുപൂട്ടിയതാണ്, അണച്ചുപൂട്ടി. ചില റിപ്പോർട്ടുകളിൽ ഞാനത് എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റിയില്ല, അതിൽ അണച്ചുപൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് സംസാരിച്ചു എന്നാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ പിന്നെ പിന്നെ അല്ല പിന്നെ കൊണ്ടുപോയിട്ട് ഒരിടത്ത് കൃഷി ചെയ്തിട്ട് വിള സമ്മാനിക്കുന്ന രീതിയിലൊരു പിന്നെ ഈത്തപ്പനയാക്കിയിട്ട് വളർത്താം, അതില്ല എങ്കിൽ നിന്നെ സ്വർഗത്തിലെ ഒരു ഈത്തപ്പനയാക്കിയിട്ട് നിനക്ക് പിന്നെ ആക്കാം എന്ന രീതിയിൽ റസൂലുള്ള പറഞ്ഞത്. പക്ഷെ ചരിത്ര റിപ്പോർട്ടാണ്, ഞാൻ അത് ഉറപ്പുവരുത്തിയില്ല അതിന്റെ സിഹാത്ത്. ഞാനങ്ങനെ അതിന്റെ ചരിത്രം വായിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മിമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്, അല്ലെ? അതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ വായിക്കാൻ പറ്റും ഈ ഒരു മിമ്പർ. അപ്പൊ അതിന്റെ ഈ മിമ്പർ എന്നതിന് മുമ്പത്തെ മിമ്പറാണ് എന്ത്, ആ ഈത്തപ്പനെ മുട്ടി, മനസ്സിലായത്? അപ്പൊ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ വടിയുണ്ടല്ലോ, ആ വടിയാണല്ലോ മൂസ നബിയുടെ മുഅ്ജിസത്ത്. പക്ഷെ ആ വടിക്ക് പോലും അള്ളാഹു സംസാരിക്കാൻ ശേഷി കൊടുത്തിട്ടില്ല, അള്ളാഹിന്റെ കഴിവാണ്. ആ വടി പോലും എന്താ ചെയ്തത്, ആ വടി മറ്റു വടികളെ വിഴുങ്ങുന്നു, അതേപോലെ തന്നെ കയറുകളെ വിഴുങ്ങുന്നു എന്നുള്ള ഇത്, അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ആ മുഅ്ജിസത്തിൽ, മനസ്സിലായി, അത് സംസാരിക്കവരെ ഏങ്ങിക്കരയുക വരെ ചെയ്തു എന്നാണ്. റസൂൾ അങ്ങനെ അതിനെ അണച്ചുപൂട്ടി അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിനെ ആശ്വസിപ്പിക്കാൻ ഉണ്ടായത്. അതങ്ങനെ അതിനെ വിട്ടിരുന്നുവെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ ഏങ്ങുമായിരുന്നു എന്നറിയിക്കുന്ന ഹദീസുകൾ കാണാം. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മഹദി വന്ന്, അതൊക്കെ അള്ളാഹിന്റെ തൗഫീഖാണ്, മനസ്സിലായല്ലേ? ഒരു നന്മ ചെയ്യാൻ അതിലേക്കുള്ള ആ ഒരു പിന്നെ ഉദവി, അത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹം. അപ്പൊ അബൂബക്കർ അലിള്ളാഹു ഉമർ അലി അള്ളാഹു അനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊരു കാര്യമാണോ പിന്നെ ആവശ്യമായിട്ടുള്ള അതൊക്കെ നബി പറയുന്നതിന് മുമ്പ് ചെയ്യുന്ന ആളുകളാണ് ആര്, അബൂബക്കർ ഉമർ തുടങ്ങിയ എല്ലാ സഹാബികളും. പക്ഷേ ഈ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഈ ഒരു മുട്ടിയിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നതും അതിന് നിൽക്കുന്നതും അതിന് ബാലൻസ് കിട്ടാൻ വേണ്ടി റസൂലുള്ള വടിയോ വില്ലോ കുത്തിപ്പിടിച്ചു നിൽക്കുന്നതൊക്കെ അവര് അമ്പോ കുത്തിപ്പിടിച്ച് നിൽക്കണ അവര് കാണുന്നത്, പക്ഷെ ആർക്കും തോന്നിയില്ല അതൊന്നും മാറ്റി നിർമ്മിക്കുന്നതിനെ കുറിച്ച്. പക്ഷെ ഈ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത്, റസൂലെ നിങ്ങൾ ഇതിന് എത്ര സാഹസപ്പെട്ടാ നിൽക്കുന്നത്, എന്റെ വീട്ടിലൊരു ആശാരിന് ഞാൻ നിങ്ങൾക്കൊരു മെമ്പർ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ റസൂലിനെ ഉടനെ സമ്മതിക്കുകയാണ് ചെയ്തത്. കാരണം റസൂലാ കഴിയുമ്പോൾ നിൽക്കുമ്പോൾ പ്രയാസമുണ്ട്. അപ്പൊ ആ സ്ത്രീ ആ മഹത്വം നേടി. ഏതായാലും ആ മെമ്പർ അതാണ്, അത് ഇസ്രായേലിന്റെ എട്ടിലാണ് ഈ മെമ്പറിന്റെ നിർമ്മാണം. അതിന്റെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അബൂ ഹുറൈറയും അബ്ദുല്ലാഹി ഇബ്നു ഉമറും കേട്ടു, ലയൻ തഹിയൻ അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുഅത്ത്, ജുമുഅകൾ ഉപേക്ഷിക്കുന്ന എന്നൊരു വിഭാഗം ആളുകൾ വിരമിക്കട്ടെ, ഔ ലയഖ്തിമൻ അല്ലാഹു അലാ ഖുലൂബിഹിം, അല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖൽബുകളിൽ സീൽ വീഴ്ത്തും. സീലിടും, ഖൽബുകളിൽ സീലിട്ടാൽ എന്താ, ആ ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം, ആരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവരുടെ ഖൽബുകളിൽ അല്ലാഹു സീൽ വെച്ചു, മുനാഫിഖീങ്ങളെ കുറിച്ചാണ്. മുനാഫിഖീങ്ങൾക്ക് ഹിദായത്ത് ഉണ്ടായോ? അള്ളാഹു കാക്കട്ടെ, ഔദു ബില്ലാ. ഹൃദയങ്ങളിൽ സീൽ വെച്ചാൽ പിന്നെ ഹിദായത്ത് ഉണ്ടാവില്ല. സുമ്മ ലയകൂനുൻ മിനൽ ഗാഫിലീൻ, അതിൽ പിന്നെ ലയകൂനുൻ, അവർ ആയിത്തീരുക തന്നെ ചെയ്യും. മിനൽ ഗാഫിലീൻ, ഗാഫിലീൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ നമുക്ക് ഇഹത്തിലും പരത്തിലും സൗഭാഗ്യകരമായ നന്മ ലഭിക്കേണ്ട കാര്യങ്ങളെ തൊട്ട് അശ്രദ്ധയിൽ ആയിത്തീരും. അപ്പൊ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്, ജുമായുടെ വിധിയാണ്, ജുമാ നിർബന്ധമാണ്. ജുമ ഒഴിവാക്കുന്നത് മഹാപാപാണ്, വൻകുറ്റാണ്. റവാഹു മുസ്ലിം, ഹദീസ് ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത ഹദീസ് സലമത്ത് ഇബ്നിൽ അക്വയിൽ നിന്നുള്ള ഹദീസാണ് അല്ലേ. അൻ സലമത്ത് ഇബ്നിൽ അക്വ റളിയല്ലാഹു തആല അൻഹു ഖാൽ, കുന്ന നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യൗമൽ ജുമുഅ ثم لننصرف وليس للحيتان ظل يستظل به وفي ايش يستظل به يستظلون الله يستظل نستظل به طيب ഇങ്ങനെ ഇത് ഇങ്ങനെ അതിന് റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഇസ്തബല്ലു ഉണ്ടല്ലേ, അങ്ങനെ റിപ്പോർട്ടുണ്ട്. അതാണ് ഒന്നും കൂടി നല്ലത്. അൻ സലമത്ത ഇബ്നിൽ അക്വർ, സലമത്ത് ഇബ്നിൽ അക്വറിൽ നിന്ന് നിവേദനം. സലമത്ത് ഇബ്നിൽ അക്വർ അൽ അസ്ലമി, സലമത്ത് ഇബ്നിൽ അക്വർ അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ബനു അസ്ലം ഗോത്രക്കാരനാണ് സലമ. അദ്ദേഹം പിന്നെ ഹുദൈബിയ സന്ധിയുടെ വർഷമാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട് സലമ. ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്. വലൈക്കും അസ്സലാം. ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഒട്ടകത്തെ നയിക്കുന്ന ഒരു പിന്നെ ഇടയനോ, ഇടയൻ എന്ന് പറയാം, ആയിരുന്നു ആര്? സലമ റളിയല്ലാഹു തആല അൻഹു. ഹിജ്റയുടെ 74 എന്ന അദ്ദേഹത്തിന്റെ മരണം. സലമത്ത് ഇബ്നുൽ അക്വർ പ്രസിദ്ധ സഹാബി, നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം പറയാണ് ഞങ്ങൾ ആയിരുന്നു നുസല്ലി മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓടൊപ്പം ഞങ്ങൾ നിസ്കരിക്കും. യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം. സുമ്മ ലനൻസരിഫ്, സുമ്മ പിന്നീട് ലനൻസരിഫ്, ഞങ്ങൾ പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോകും എവിടുന്ന് പിരിഞ്ഞു? ജുമുഅയിൽ നിന്ന്. വലൈസലിൽ ഷൈത്താനി ദില്ലു നസ്തദില്ലു ബി, വലൈസലിൽ ഷൈത്താൻ, ചുമരുകൾക്കില്ല, ചുമരുകൾക്കില്ല ബില്ലുൻ നിഴൽ, നസ്തദില്ലു ബിഹി ഞങ്ങൾക്ക് തണൽ കൊള്ളാൻ മാത്രം, ഞങ്ങള് തണൽ കൊള്ളാൻ മാത്രം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തണൽ കൊള്ളാൻ ഷെയ്ത്താന് ചുമരിന് ബില്ലില്ലായിരുന്നു, നിഴലില്ലായിരുന്നു. ആ അവസര ആ അവസ്ഥയിലാണ് ഞങ്ങൾ പിരിഞ്ഞു പോയിരുന്നത് എന്നർത്ഥം. വാവ് വാവുൽ ഹാലാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ ജുമാ നിസ്കരിക്കും, ജുമാ ദിവസം നിസ്കരിക്കും, ജുമാ നിസ്കരിക്കും. സുമ്മലൻസരിഫ് വലൈസലിൽ ഷൈത്താനി ദില്ലുൻ നസ്തദില്ലു ബി, ഞങ്ങൾക്ക് തണൽ കൊള്ളാൻ മാത്രം മതിലുകൾക്ക് നിഴലില്ലാത്ത ആ അവസ്ഥയിൽ ഞങ്ങൾ പിരിഞ്ഞു പോകുമായിരുന്നു എന്ന്. ലനൻസരിഫു ആ അത് മാത്രം മുഷ്കിൽ. ലനൻസരിഫ് പറഞ്ഞാൽ ലാമുണ്ട്, ലനൻസരിഫ് എന്നില്ല. ഇത് മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദു ലിൽ ബുഖാരി അല്ലേ, വല്ലഫ്ദു ലിൽ ബുഖാരി. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ സലമത്ത് ഇബ്നു അക്വയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇത്. ഈ പദപ്രയോഗം ബുഖാരിയുടേതാണ്, ലഫ്ദ് ബുഖാരിയുടേതാണ്. എന്താ ഈ ഹദീസ് അറിയിക്കുന്നത്? എന്താ ഹദീസ് അറിയിക്കുന്നത്? സലമ റളിയല്ലാഹു അൻഹു പറയാണ് ഞങ്ങൾ റസൂലുള്ളാഹിയോടൊപ്പം ജുമാ ദിവസം ജുമാ നിസ്കരിക്കും, എന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകും. അപ്പൊ മതിലിന് നിഴലുണ്ടായിരുന്നില്ല എന്നാണ്, തണൽ കൊള്ളാൻ മാത്രം നിഴലുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ ഹദീസ് അറിയിക്കണ എന്താ? എന്തിനാണ് ഇബ്നു ഹജർ ഈ ഹദീസ് കൊണ്ടുവന്ന്? ജുമാ നിസ്കാരത്തിന്റെ സമയം അറിയിക്കാനാണ്, ജുമാസ്കാരത്തിന്റെ സമയം അറിയിക്കാനാണ്. എപ്പോഴാ ജുമാസ്കാരത്തിന്റെ സമയം തുടങ്ങണത്? ദുഹർ ടൈമിലോ ദുഹ ടൈമിലോ? ജുമാ നമസ്കാരത്തിന്റെ തുടക്കം ഒടുക്കം, ഒടുക്കം ദുഹറിന്റെ ടൈമാണ്, അതിൽ ഇഷ്കല്ല. ദുഹറിന്റെ സമയം അവസാനിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ജുമായുടെ അവസാന സമയം. ദുഹറിന്റെ സമയം അവസാന സമയം ഏതാ? അസറിന്റെ സമയം തുടങ്ങുന്നതോടുകൂടിയാണ്. അപ്പൊ അസർ നിസ്കാര സമയം തുടങ്ങുന്ന വരെയാണ് ജുമായന്റെ അവസാന സമയം, അതിൽ ഇഷ്കല്ല. അതേസമയം ജുമാന്റെ തുടക്ക സമയം എപ്പോഴാ? ജുമാന്റെ തുടക്ക സമയം അത് പെരുന്നാൾ നമസ്കാര സമയമാണ് എന്നാണ് ഇവ അഹമ്മദ് ബിൻ ഹംബലിന്റെ പക്ഷം. പെരുന്നാൾ നമസ്കാര സമയം എപ്പോഴാണ് പെരുന്നാൾ നമസ്കാരം തുടങ്ങുക? ആ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ കണ്ട് സൂര്യൻ ഉദിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പെരുന്നാൾ നമസ്കാര സമയം തുടങ്ങി. അപ്പൊ പെരുന്നാൾ നമസ്കാര സമയം എപ്പോഴാണ് തുടങ്ങുന്നത്? അപ്പോഴാണ് ജുമാ നമസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത്. അതാണ് ഇവ അഹമ്മദ് ബിൻ ഹംബലിന്റെ പക്ഷം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ, അബു ഹനീഫ, മാലിക്, ഷാഫി തുടങ്ങിയ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ പക്ഷം, ദുഹർ നിസ്കാരത്തിന്റെ സമയമാണ് ജുമാ നിസ്കാരത്തിന്റെ തുടക്ക സമയം. ദുഹർ എപ്പോഴാണ് തുടങ്ങുക? സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ. അപ്പൊ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം എന്ത് നിസ്കരിക്കാൻ പാടുള്ളൂ? ജുമാ നിസ്കരിക്കാൻ പാടുള്ളൂ, ജുമാന്റെ സമയം തുടങ്ങുള്ളൂ എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞ അതല്ല. പിന്നെയോ പെരുന്നാൾ നിസ്കാര സമയം മുതൽ എന്ത് ചെയ്യാം, പിന്നെ ജുമാ തുടങ്ങാം എന്ന് പറഞ്ഞാൽ സവാൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പ് എന്ത് നിസ്കരിക്കാം, ജുമാ നമസ്കരിക്കാം. അതിനുള്ള തെളിവാണിത്, അതിന്റെ തെളിവാണിത്. ഇവിടെ നോക്കി നിങ്ങൾ റസൂലുള്ളയോടൊപ്പം ജുമാ നിസ്കരിക്കും, ജുമാ അതിനു മുമ്പ് ഖുത്ബ ജുമാ നിസ്കരിച്ച് പിന്നെ ജുമാന്റെ സുന്നത്തൊക്കെ അല്ലേ, ഇതൊക്കെ നിസ്കരിച്ചിട്ടാണ് ആര് പോവുക, സഹാബികൾ പള്ളിക്കൊന്ന് പോവുക. എന്നിട്ട് പോകുമ്പോ ചുമരിന് നേലില്ലായിരുന്നു എന്നാണ്, ചുമരിന് നേലുണ്ട്, ഒരു ചുമരിന് ചുമരിന് രണ്ട് ഭാഗത്തേക്ക് നേലുണ്ടാവും അല്ലെ. സൂര്യൻ പടിഞ്ഞാറാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് നേലുണ്ടാവും, കിഴക്ക് ഭാഗത്താണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തും നേലുണ്ടാവും. ഇവര് ജുമാ കഴിഞ്ഞ് പോകുമ്പോ നേലില്ലായിരുന്നു എന്ന് പറഞ്ഞ അപ്പൊ സൂര്യൻ എവിടെയേക്കാറ്, മധ്യത്തിലാണ്, മധ്യത്തിലാണ്. അപ്പോ പിന്നെ എപ്പോഴാ ജുമാ നിസ്കരിച്ചിട്ടുണ്ടാകുക, ദുഹറിന് മുമ്പാണ്, ദുഹറിന് മുമ്പാണ്. മനസ്സിലായ? ഇവിടെ ഞങ്ങൾക്ക് തണല് കൊള്ളാൻ മാത്രം നേലുണ്ടായിരുന്നില്ല എന്നാണ്, അതാണ് ഈ ഹദീസ് കൊണ്ടും ദുഹറിന്റെ ടൈമിൽ തന്നെയാണ് ജുമാ നിസ്കരിക്കേണ്ടവർ എന്നാണ് അവരും തെളിവിച്ചത്. അവരെന്താ പറഞ്ഞാലോ, തണല് കൊള്ളാൻ മാത്രം നേലുണ്ടായിരുന്നില്ല എന്നാണ്. അതിന്റെ അർത്ഥം എന്താ, ഇച്ചിരി നേലുണ്ട്, കുറച്ച് നീലുണ്ട് എന്നുള്ളതാണ്, കുറച്ച് നീലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പ് തന്നെ ജുമാ നിസ്കരിച്ചു എന്നുള്ളതിന് വേറെയും തെളിവുകൾ കാണാം, വേറെയും തെളിവുകൾ കാണാം. അതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ ജുമാ നിസ്കരിക്കും, എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒട്ടകങ്ങളെ പിന്നെ ഒട്ടകങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ഞങ്ങൾ പിന്നെ ആ ഒട്ടകങ്ങളെ ഉച്ച സമയത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാറുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നറിയിക്കുന്ന ഹദീസുണ്ട്. മനസ്സിലായി? മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യണേ. അങ്ങനെയുള്ള ഹദീസുകൾ അറിയിക്കണ എന്താണ്, ഹദീസുകൾ അറിയിക്കുന്നത് ജുമാന്റെ സമയം അത് ദുഹറിന് മുമ്പ് തന്നെ, ദുഹറിന്റെ സമയം ആകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അഭിപ്രായമാണ് അതിൽ ശരി. ഞാനിവിടെ ഒരു വേറെ ഹദീസും വരുന്നുണ്ട്, വേറെ ഹദീസ് ഇതിൽ വരുന്നുണ്ട്, ഇമാം അഹമ്മദിന്റെ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്ന രീതിയിൽ. ഇത് ഈ ഹദീസ് ഏതാ പറഞ്ഞത്, ഇത് മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദുലിൽ ബുഖാരി വഫി ലഫ്ദുലിൽ മുസ്ലിം. മുസ്ലിമിന്റെ മറ്റൊരു പദപ്രയോഗത്തിലുണ്ട്, മറ്റൊരു ഹദീസിലുണ്ട്, കുന്നുജമ്മിഹു ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജുമാ നമസ്കരിക്കും, നുജമ്മിഉ എന്നാ ഞങ്ങൾ ജുമാ നമസ്കരിക്കും, മഅഹു നബിയോടൊപ്പം. എപ്പോ ഇദാ സാലത്തി ശംസ് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ, മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ, സുമ്മ നർജി എന്നിട്ട് ഞങ്ങൾ മടങ്ങും, നത്ബഉൽ ഫൈനെ തുടർന്നുകൊണ്ട് നത്ബഉ ഞങ്ങൾ അനുഗമിക്കും, അൽ ഫൈ അല്ലെങ്കിൽ നത്തബ ഞങ്ങൾ അനുഗമിക്കും പിന്തുടരും, അൽ ഫൈ ഫൈഇനെ. ഫൈഇ എന്ന് പറഞ്ഞാൽ എന്താ, ഫൈ എന്ന് പറഞ്ഞെങ്കിൽ ഉച്ച തിരിഞ്ഞാൽ ഒരു വസ്തുവിന്റെ നിഴലിന് പറയുന്ന പേരാണ് ഫൈ. ഉച്ച തിരിഞ്ഞതിന് ശേഷം ഒരു വസ്തുവിനുണ്ടാകുന്ന നിഴൽ ബില്ലുണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ഫൈ. ഉച്ചക്ക് മുമ്പ് നിഴലുണ്ടാകും അതിന് ഫൈ എന്ന് പറയില്ല. ഉച്ച തെറ്റിയാൽ പിന്നെ ഒരു വസ്തുവിന് കാണുന്ന നിഴലിനാണ് എന്ത് പറയാ, ഫൈ എന്ന് പറയാം. അപ്പൊ സൂര്യൻ മധ്യത്തിൽ തെറ്റിയാൽ ഞങ്ങൾ നബിയോടൊപ്പം ജുമാ നമസ്കരിക്കും, എന്നിട്ട് ഞങ്ങൾ മടങ്ങും, നെത്ത് ഫൈനെ തുടർന്നുകൊണ്ട്. അപ്പൊ എപ്പോഴാണ് ജുമാ നിസ്കരിച്ചിരുന്നത്, ഈ ഹദീസ് പ്രകാരം ജുമാ ദുഹറിന് ശേഷം ദുഹറിന് ശേഷം നിസ്കരിക്കാൻ തെളിവ് ഇഷ്കാലൊന്നുമില്ല. സഹാബികൾ നിസ്കരിച്ചിരുന്നു, റസൂലുള്ളാഹി നിസ്കരിച്ചിരുന്നു, അതിന് തെളിവാണിത്. ജുമാ ദുഹറിന് ശേഷം നിസ്കരിക്കാം, അതിന് തെളിവുണ്ട്, റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുണ്ട്, അതിന് പെട്ടാണ് ഈ തെളിവ്, ഈ ഹദീസ്. പക്ഷേ ദുഹറിന്റെ സമയമാകുന്നതിന് മുമ്പ് ജുമാ നിസ്കരിക്കാമോ, ജുമാ നിസ്കരിക്കാം. അപ്പൊ ഇവിടെ ഈ ഹദീസ് ഉണ്ടല്ലോ, കുന്നാ നുജമ്മിഉ ഇദാ സാലത്തി ശംസ് ثم نرجع نتبع الفي. ഇവിടെ ഇനി ഒരു ഹദീസ് നമ്മൾ ഇവിടെ ഏതാ മുട്ടു ഏതാ ഇവിടെ ചേർക്കണം, അത് സഹൽ ഇബ്നു സഅദിൽ നിന്നുള്ള ഹദീസാണ് അല്ലേ. വ അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു അൻഹുമ അയിലെന്താ അൻഹു എന്നുള്ള അൻഹുമാന്നുണ്ടോ, അൻഹുമാന്ന് പറയാം, കാരണം സഹലും വാപ്പ സഅദും സഹാബികളാണ്. وعن سهل ابن سعد رضي الله تعالى عنهما قال ما كنا نتغدى ولا نقيل الا بعد الجمعه الا بعد الجمعه ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹ്ല ബിൻ സഅദ് റളിയല്ലാഹു അൻഹു സഹ്ല ബിൻ സഅദ് അൽ അൻസാരി റളിയല്ലാഹു തആല അദ്ദേഹം അൻസാരിയാണ് ഹസ്റജിയാണ് അദ്ദേഹത്തിന്റെ പേര് സഹൽ എന്നായിരുന്നില്ല ഹസൻ എന്നായിരുന്നു ഹസൻ റസൂൽ അങ്ങനത്തെ പേരൊക്കെ മാറ്റിയിട്ട് സഹൽ ഇട്ടിട്ടുണ്ട് നമ്മൾ സയ്യിദ് ഇബ്നു മുസയ്യിബിന്റെ വല്യാപ്പാന്റെ പേരാണ് അപ്പൊ അത് ഹസൻ എന്നായിരുന്നു റസൂൽ അത് മാറ്റിയിട്ട് സഹൽ ഇടാൻ പറഞ്ഞു മുപ്പൊരു കൂട്ടാക്കിയില്ല പക്ഷെ ഇതും ഇദ്ദേഹത്തിന്റെ പേര് അങ്ങനെ തന്നെ സഹൽ ഇബ്നു സയ്യിദിന്റെ പേര് ഹസൻ ഇബ്നു സയ്യിദ് ആയിരുന്നു റസൂൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ ആ പേര് മാറ്റിയിട്ട് സഹൽ നിട്ട് സഹൽ ഇബ്നു സയ്യിദ് വാപ്പി മകനും സഹാബിയാണ് അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് അൻ സഹൽ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഖാൽ മാ കുന്നാ നതഗദ്ദ അല്ലെങ്കിൽ മാ കുന്നാ നഖീൽ എന്താ നതഗദ്ദ ഞങ്ങൾ ഗദ കഴിച്ചിരുന്നില്ല ഗദ എന്ന് പറഞ്ഞാൽ എന്താ ഉച്ചഭക്ഷണത്തിനും പറയും രാവിലത്തെ ഭക്ഷണത്തിനും ഗദ എന്ന് പറയും ഗദ ഗദ എന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിനും പറയും ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനും പറയും മാ കുന്നാ നതഗദ്ദ ഞങ്ങൾ ഗദ കഴിക്കുമായിരുന്നില്ല വല നഖീൽ ഞങ്ങൾ കൈലൂല ഉറങ്ങുമായിരുന്നില്ല നഖീൽ നഖീൽ പറഞ്ഞതാ കൈലൂല ഉറങ്ങുക എന്താ ഈ കൈലൂല ഉച്ചുറക്കം ഉച്ചുറക്കം അത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷമാണ് ഉറക്കം അപ്പൊ മാ കുന്നാ നഖീൽ ഞങ്ങൾ കൈലൂല ഉറങ്ങുമായിരുന്നില്ല വല നതഗദ്ദ ഞങ്ങൾ ഗദ കഴിക്കുമായിരുന്നില്ല ഇല്ല ബഅദൽ ജുമുഅ ജുമുഅക്ക് ശേഷമല്ലാതെ ജുമുഅക്ക് ശേഷമല്ലാതെ അപ്പൊ ജുമുഅക്ക് എത്തിയതിന് ശേഷമാണ് ഗദ കഴിച്ചിരുന്നത് കൈലൂല ഉറങ്ങിയിരുന്നത് ബഹുറുണ്ടല്ലോ ചൂടാകണ ആ സമയം ആ ടൈമിലാണ് വിശ്രമിക്കുക വന്നിട്ട് അത് അതുവരെ ജോലി ഫജർ ഇന്നത്തെ മാതിരിയല്ല ഫജർ കഴിഞ്ഞാൽ ഉറങ്ങൂല ഫജർ കഴിഞ്ഞാൽ അലത്തൂൽ ജോലിയാണ് ജോലി കഴിഞ്ഞാൽ സൂര്യൻ ചൂടാകുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഗദ ആയി പിന്നെ കൈലൂലയായി ഉറക്കായി അപ്പോ പിന്നെ ആ കൈലൂല അവർ ഉറങ്ങിയിരുന്നത് ജുമാക്ക് ശേഷം എന്നാണ് അപ്പൊ ആ ഹദീസും എന്താണ് സൂര്യൻ മധ്യത്തിന് തെറ്റിന് മുമ്പ് എന്താവാം ജുമ നിസ്കരിക്കാം എന്നുള്ളതിന് തെളിവാണ് ഇത് പിന്നെ മുത്തഫഖുൻ അലൈഹി വൽ അഫ്ദുലി മുസ്ലിം അല്ലെ ബുഖാരി മുസ്ലിമും സഹൽ ഇബ്നു സഅദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ പദപ്രയോഗം മുസ്ലിമിന്റേതാണ് മുസ്ലിമിന്റേതാണ് പിന്നെ ഉണ്ടല്ലോ വെള്ളിയാഴ്ചയും ജുമുഅയും ഒന്നിച്ചു വന്നാൽ വെള്ളിയാഴ്ചയും ജുമുഅയും ഒന്നിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ജുമുഅ അപ്പൊ എന്ത് ചെയ്യാം അല്ല വെള്ളിയാഴ്ച സഫറല്ല പെരുന്നാളും വെള്ളിയാഴ്ചയും അല്ലെ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി പിന്നെ ജുമുഅയെ പെരുന്നാള് ഉണ്ടല്ലോ പിന്നെ ഒരു നിസ്കാരം മതി ഒരു നിസ്കാരം മതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും ആദ്യ സമയം കുറച്ച് പിന്നെ ആദ്യ സമയമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈകി പുറപ്പെടും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കരിക്കും എന്നിട്ട് ഇളവ് നൽകിയിരുന്നു എന്നാണ് പെരുന്നാൾ നിസ്കരിക്കുന്നവർക്ക് ജുമുഅയിൽ ഇളവ് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം അത് പിന്നെ തെളിവിനോടൊത്ത അഭിപ്രായം തന്നെയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരെങ്ങനെ ഇല്ല അത് പാടില്ല എന്നുള്ളതാണ് സൂര്യ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം ജുമുഅ ആകാവൂ എന്നുള്ളതാണ് അഭിപ്രായം തൈഫ് അടുത്ത ഹദീസ് ഇതിലാക്കിണ്ടോ വഫി റിവായത്തിൻ അവസരിവായ ഫി ആഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മാ കുന്നാ നതഗദ്ദ വല നഖീൽ ഇല്ലാ ബഅദൽ ജുമാ അല്ലേ അവിടെ ഫി ആഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇവിടെ മാ കുന്നാ ഞങ്ങളായിരുന്നില്ല എന്ന് പറയുന്നത് സഹൽ ഇബ്നു സഅദാണ് അപ്പോ സഹൽ ഇബ്നു സഅദ് പറയുന്നത് ഞങ്ങൾ ഗദ കഴിച്ചിരുന്നതും കൈലൂല ഉറങ്ങിയിരുന്നതും ജുമാക്ക് ശേഷം എന്ന് റസൂലിന്റെ വിയോഗ നാളിലല്ല വിയോഗശേഷമല്ല പിന്നെ റസൂല ജീവിച്ച കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അവിടെ ആ റിവായത്ത് പറയുന്നത് അതും ബുഖാരിന്റെ മുസ്ലിമിന്റെ രീതിയായി തന്നെയാണ് അല്ലേ തയ്യബ് അടുത്ത ഹദീസ് ജാബിറിന്റെ ഹദീസ് അല്ലേ അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്തുബു ഖായിമൻ ഫജാഅത് ഉയിറു മിനശ്ശാമി ഫൻഫതല അന്നാസു ഇലൈഹാ ഹത്താ ലം യബ്ഖ ഇല്ല 12 റജുല ഇല്ല അഷറ റജുല. ഇവിടെ അർദിയിലെങ്കിലും ഇസ്നയിന്നുണ്ടോ? ഇസ്ന എന്നാണോ ഇസ്നയിന്നാണോ? ഇസ്ന അലിഫാണോ ആണോ? അലിഫ്. റവാഹു മുസ്ലിം അല്ലെ, ഹദീസ് മുസ്ലിമിന്റെ. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുള്ളയിൽ നിന്ന് നിവേദനം. ഖാല അദ്ദേഹം പറയാണ്, അന്ന നബിയെ സല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, കാന യഖ്തുബു ഖായിമൻ, നിന്നുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി ഖുതുബ പറഞ്ഞിരുന്നത്. കാന യഖ്തുബു ഖായിമൻ, നിന്നുകൊണ്ട് ഖുതുബ പറയുമായിരുന്നു. ഫജാഅത് ഈറുൻ, അപ്പോൾ ഒരു ഈറ് വന്നു. ഈർ എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്ന ഒട്ടകത്തിനെ പറയാം. എന്നാൽ സ്വാർത്ഥവാഹക സംഘം, കച്ചവട സംഘം വന്നു. ഫജാഅത് ഈറുൻ, ഒരു ഈർ വന്നു. ഇവിടെ ഉദ്ദേശം കച്ചവട സംഘം. എവിടുന്ന് വന്നു? മിനശാം, സിറിയയിൽ നിന്ന്. ഫംഫതലന്നാസു ഇലൈഹ, അപ്പൊ ജനങ്ങളൊക്കെ എന്ത് ചെയ്ത് ആ ഈറിന്റെ അടുക്കിലേക്ക്, ആ കച്ചവട സംഘത്തിലേക്ക് പിരിഞ്ഞുപോയി. ഇംഫത്തല എന്ന് പറഞ്ഞ ഇൻസറഫ, പിരിഞ്ഞുപോയി. ഫംഫതലന്നാസു ഇലൈഹ, ആ കച്ചവട സംഘത്തെ നോക്കിയിട്ട് ജനങ്ങളൊക്കെ, സഹാബത്തൊക്കെ എന്ത് ചെയ്ത് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബ പറയാണ്. അപ്പോ ജനങ്ങൾ ഈ കച്ചവട സംഘത്തിന് നേരെ പോയി. ഹത്താ ലം യബ്ഖ, എത്രത്തോളം വെച്ചാൽ ലം യബ്ഖ ഇല്ലാ ഇസ്നാ അശറ റജുല, ലം യബ്ഖ, ശേഷിച്ചില്ല ഇല്ലാ ഇസ്നാ അശറ റജുല, എത്ര? പന്ത്രണ്ട് ആളുകളല്ലാതെ. പന്ത്രണ്ട് ആളുകളല്ലാത്ത ബാക്കി വിളക്ക് എന്ത് ചെയ്ത് പോയി? എന്തിനാ ഇബ്നു ഹജർ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്ന്? ആ ജുമുഅ സംഘടിതമാകാൻ, സാധുവാകാൻ എത്ര ആളുകൾ വേണം? എത്ര ആളുകൾ വേണം? അപ്പോ പന്ത്രണ്ട് ആളുകളെയും കൊണ്ട് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? അപ്പൊ അത് അറിയിക്കാനാണ്. പിന്നെ ഇത്ര എണ്ണം എന്ന് ഷർത്തില്ല. ഇത്ര എണ്ണം, നാൽപ്പതെണ്ണം എന്ന, അല്ലെങ്കിൽ ഇത്ര എണ്ണം എന്നുള്ളത് ചേർത്തില്ല. പന്ത്രണ്ട് ആളുകളെ കൊണ്ട് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഇത് ഇവിടെ കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖ്തുബു ഖായിമൻ, നിന്നായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഈർ വന്നത്. സിറിയയിൽ നിന്നാണ് ഈർ വന്നത്. ആ കച്ചവട സംഘം, ഈർ എന്ന് പറഞ്ഞാല് ഭാരം വഹിക്കണ ഒട്ടകത്തിനെ പറയാം. പക്ഷെ പിന്നെ അന്നത്തെ കച്ചവട സംഘത്തെ കൊണ്ടുവന്നിരുന്നത്, കച്ചവട ചരക്കിനെ കൊണ്ടുവന്നിരുന്നത് മിക്കവാറും ഒട്ടകങ്ങളാണ്. അതുകൊണ്ടാണ് ആ പ്രയോഗം. അന്ന് കച്ചവട സംഘം വരുമ്പോ ഇങ്ങനെ നല്ല പിന്നെ ഒച്ചയും പുളിയിട്ടുണ്ട്, ബഹളം വെച്ചിട്ടേ വരിക, മുട്ടും പുളിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് എന്ത്? ഫൈദ അല്ല, പിന്നെ യാ അയ്യുഹൽ ലദീന ആമനു ഇദ അനൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും താലമൂൻ ഫഇദ ഖുദിയത്തി സ്സലാത്തു ഫന്തശിറു ഫിൽ അർദ് വബ്തഗു മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഇൻഫദ്ദു ഇലൈഹ. ഒരു കച്ചവട ചരക്ക് അവർ കണ്ടു, അല്ലെങ്കിൽ ഒരു ലഹ്വ് കണ്ടു. ലഹ്വ് പറഞ്ഞാൽ എന്താ? ലഹ്വ് പറഞ്ഞാല് ആ വിനോദങ്ങൾ, അല്ലെങ്കിൽ പിന്നെ സംഗീതം മുട്ടും വിളിയെന്നൊക്കെ പറയാം. അതവർ കണ്ടാൽ തർക്കൂക കായിമൻ, നിങ്ങളെ നിൽക്കുന്ന അവസരത്തിൽ അവർ വിട്ടേക്കും. എന്നിട്ട് അവർ തിജാറയിലേക്കും ലഹുവിലേക്കും പോകുന്നതാണ്. അവിടെ ലഹുവ് പറയാൻ കാരണം ഇതാണ്. കച്ചവട സംഘം മാത്രമേ വരുന്ന, ഇത് വരുന്ന അറിയിച്ചു കൊണ്ടുവന്നുണ്ട്. ഭയങ്കര ബഹളം മുട്ടും വിളിയുണ്ട്. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? ശേഷിക്കുന്നവരെ കൊണ്ട് ജുമുഅ നിസ്കരിച്ചിരുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലമാണിത്. മാത്രമല്ല മദീനയിൽ വലിയ വറുതിയാണ്, വറുതിയാണ്. ഒരു സ്വാർത്ഥ കച്ചവട സംഘം വരുമ്പോൾ വേഗം പോയിട്ട് സാധനങ്ങൾ കൊണ്ടില്ലെങ്കിൽ പിന്നെ കിട്ടൂല, പിന്നെ കിട്ടൂല. അപ്പോ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആളുകൾ അന്നത്തെ ആ സാഹചര്യത്തിൽ എഴുന്നേറ്റ് പോയിട്ട് അവർ വാങ്ങിയത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ജുമാഅന്റെ അവസാനത്തിൽ ഈ ആയത്ത് ഇറക്കിയതോടുകൂടിയിട്ട് പിന്നെ അവർക്ക് എന്ത് ചെയ്തില്ല? ആ ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല. ഹദീസ് ഇമാം മുസ്ലിമിന്റേതാണ്. അടുത്ത ഹദീസ്, ജാബിർ ബിനു സമറ, അബ്ദുല്ലാഹി ബിനു ഉമറിന്റെ ഹദീസ് അല്ലെ. അൻ അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഖാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മൻ അദ്രക റകഅത്തൻ മിൻ സലാത്തിൽ ജുമുഅത്തി വഗൈരിഹ ഫലിയുദീഫ് ഇലൈഹ ഉഖ്ര വഖദ് തമ്മത് സലാത്തുഹു വഖദ് തമ്മത് സലാത്തുഹു. മൻ അദ്രക റകഅത്തൻ മിൻ സലാത്തിൽ ജുമുഅത്തി വഗൈരിഹ ഫലിയുദീഫ് ഇലൈഹ ഉഖ്ര വഖദ് തമ്മത് സലാത്തുഹു. റവാഹു നസായി വബ്നു മാജാ വദ്ദാറഖുത്നി വസ്സനദു ലഹു വല്ലഫ്ദു ലഹു വഇസ്നാദുഹു സഹീഹുൻ വഖവ അബൂ ഹാതിം ഇർസാലഹു അല്ലേ. അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അദ്റക റകഅത്തൻ മിൻ സലാത്തിൽ ജുമുഅ, മൻ അദ്രക റകഅത്തൻ, ഒരാൾക്ക് റകഅത്ത് കിട്ടിയാൽ, മിൻ സലാത്തിൽ ജുമാ, ജുമാ നമസ്കാരത്തിൽ നിന്ന്, വഗൈരിഹ, എന്താ വഗൈരിഹ, ജുമാ അല്ലാത്ത നമസ്കാരങ്ങളിൽ നിന്നും, ജുമാ നമസ്കാരത്തിൽ നിന്നും, ജുമാ അല്ലാത്ത നമസ്കാരത്തിൽ നിന്നും ഒരാൾക്ക് ഒരു റകഅത്ത് കിട്ടിയാൽ, ഫൽയുദിഫ് ഇലൈഹ ഉഖ്ര, എന്താ ഫൽയുദിഫ് ഇലൈഹ ഉഖ്ര, അതിലേക്ക് അവൻ മറ്റൊരു റകഅത്ത് കൂടി ചേർക്കട്ടെ. ഫൽയുദിഫ് ഇലൈഹ, ആ കിട്ടിയ റകഅത്ത് ഉണ്ടല്ലോ അതിലേക്ക് ഒരു റകഅത്ത് കൂടി അവൻ ചേർക്കട്ടെ. വഖദ് തമ്മത് സലാത്തുഹു, അവന്റെ സലാത്ത് പൂർത്തിയായിരിക്കുന്നു, അവന്റെ സലാത്ത് പൂർത്തിയായിരിക്കുന്നു. അപ്പൊ ജുമുഅയിൽ നിന്ന് ഒരു റകഅത്ത് ഒരാൾ കിട്ടിയാൽ മറ്റൊരു റകഅത്ത് കൂടി നിസ്കരിച്ചിട്ട് അവൻ എന്ത് ചെയ്യണം? അവന് നിസ്കാരം ജുമുഅ പൂർത്തിയാക്കണം. അപ്പൊ അവന്റെ നിസ്കാരം പൂർത്തിയായി. ഒരാള് ജുമുഅയിൽ ഒരു റകഅത്ത് ആയി കിട്ടിയിട്ടില്ലെങ്കിലോ, ജുമുഅയിൽ ഒരു റകഅത്ത് ആയി കിട്ടിയില്ല, അപ്പോളാ ഫല്ലിസല്ലി ഹർബാ, നാല് റകഅത്ത് ദുഹർ നിസ്കരിക്കണം. ജുമുഅയിൽ ഒരു റകഅത്ത് ആക്കി കിട്ടി എങ്കിൽ അയാൾ ഒരു റകഅത്ത് കൂടി നിസ്കരിച്ചാൽ അയാളുടെ തമ്മത് സലാത്ത് നിസ്കാരം ജുമുഅ ആയിട്ട് പൂർത്തിയായി. ഒരാൾക്ക് ജുമുഅയിൽ ഒരു റകഅത്ത് കിട്ടിയില്ല, അതിന്റെ ഉദാഹരണം എങ്ങനെ? ഒരു റകഅത്ത് കിട്ടിയ ആ രണ്ടാമത്തെ റകഅത്തിൽ അത്തഹിയാത്തിലാണ് ചെന്നിരിക്കുന്നത്, അപ്പൊ അയാൾക്ക് റകഅത്ത് കിട്ടുക കിട്ടൂല. അപ്പൊ അയാൾ എന്ത് ചെയ്യട്ടെ? അയാള് പിന്നെ നാല് റകഅത്ത് നിസ്കരിക്കട്ടെ, നാല് റകഅത്ത് നിസ്കരിക്കട്ടെ എന്നുള്ളതാണ്. അതൊരു ഇഷ്കാലാണ് അല്ലെ? ഒരാള് അത്തഹിയാത്തിനിരിക്കുമ്പോ ഇഷ്കാലില്ല, അത്തഹിയാത്തിനിരിക്കുമ്പോ ഇഷ്കാലില്ല, കാരണം എന്താ, അവസാനത്തിലാണ് മനസ്സിലാക്കാം. പക്ഷെ ഒരാള് എഴുത്തിദാലിലാണ്, റുക്കുവയിലാണ്, റുക്കുവയിലാണ് എഴുത്തിദാലിലാണ്, ഇത് ഒന്നാമത്തെ റകഅത്താണോ രണ്ടാമത്തെ റകഅത്താണോ അയാൾക്കറിയില്ല. ഒന്നാമത്തെ റകഅത്തിലാണ് എങ്കിൽ ജുമുഅയുടെ നിയ്യത്ത് വെക്കണ്ട്, രണ്ടാമത്തെ റകഅത്തിലാണ് എങ്കിൽ ദുഹറിന്റെ നിയ്യത്ത് വെക്കണ്ട് അല്ലേ? ഈ റക്ക ആദ്യം മനസ്സിലാക്കേണ്ടത് റകഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റുക്കുവ് കൂടിയാണ്. ഞാൻ അതിലൊക്കെ റകഅത്ത് എന്നാണ് റുക്കുവ് കിട്ടിയാൽ. കാരണം എന്താ, റുക്കുവ് കിട്ടിയിട്ടെങ്കിൽ എന്ത് കിട്ടി? റകഅത്ത് കിട്ടി. ഇമാമിന് ഇമാം റുക്കുവയിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് റുക്കുവയിൽ തുടർന്ന് ആ റകഅത്ത് കിട്ടി, റകഅത്ത് കിട്ടി. അപ്പോ റുക്കുവയിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ ഒരു റകഅത്ത് കൂടി നിസ്കരിച്ചിട്ട് നിസ്കാരം പൂർത്തിയാക്കാനാ പറഞ്ഞു, ജുമുഅ പൂർത്തിയാക്കാനാ പറഞ്ഞു. അതില്ല എങ്കിൽ ഹദീസിൽ വന്നിട്ടുണ്ട് ഇമാമിനെ റുക്കുവിൽ തുടരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാല് റകഅത്ത് നിസ്കരിക്കണം, നാല് റകഅത്ത് നിസ്കരിക്കണം, ദുഹർ നിസ്കരിക്കണം, ദുഹർ നിസ്കരിക്കണം. അപ്പൊ നീ ഏതെങ്ങനെ ദുഹർ ഒക്കെ അഥവാൽറ്റ് ചെയ്ത് ജുമയാണെങ്കിലോ ആ ഒരാൾ ഓടിയോ പാഞ്ഞു വന്ന് ഇപ്പൊ മുസല്ലായിട്ട് പാഞ്ഞു വരണില്ലേ, അതേപോലെ ഒരാൾ പാഞ്ഞു വന്ന് അല്ല ആ ഒരാൾ വന്ന് അയാൾക്കറിയില്ലത് ഒന്നാമത്തെ റക്കായത്താണ് രണ്ടാമത്തെ റക്കായത്താണ്, ഇമാമ് സുജൂദിലാണ് അല്ലെങ്കിൽ എഴുത്തിദാലിലാണ് അല്ലെങ്കിൽ റുക്കുവിലാണ്, മനസ്സിലെ? ഒന്നാമത്തെ റക്കായത്താണ് എങ്കിൽ അയാൾ എന്ത് നീയത്ത വെക്കേണ്ടത്? ജുമയാണ് വെക്കേണ്ടത്. രണ്ടാമത്തെ റക്കായത്താണെങ്കിൽ വെക്കേണ്ടത് എന്താണ്? ദുഹറാണ്. പക്ഷെ ഇതറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്ത് ജുമ സലാം വിട്ടതിന് ശേഷം നിങ്ങൾ എന്തേ നിസ്കരിച്ചു ചോദിക്കുക. അതിന് പണ്ഡിതന്മാർ പറയുന്നത് ആ ടൈമിലെ ഫറള് തനിക്ക് ഏതാണ് ആ നീയത്ത് വെക്കുക, ആ സമയം എനിക്ക് എന്താണ് ആ ഫറള് അതിനെ നീയത്ത് വെക്കുക. ജുമയാണെങ്കിൽ ജുമ, ദുഹറാണെങ്കിൽ ദുഹർ. പറഞ്ഞ മനസ്സിലായല്ലേ? ഇവർക്കൊക്കെ മനസ്സിലായില്ല. ഒരാള് വൈകിയാണ് വന്നത് എങ്കിൽ അയാൾക്ക് എന്താണ് ഫറള്? ദുഹറാണ്. അല്ല നേരത്തേന് വന്നെങ്കിൽ അയാൾക്ക് എന്താ ഫറള്? ജുമയാണ്. അപ്പൊ ഏതാണോ തനിക്ക് ഫറളായിട്ടുള്ളത് അതിന്റെ നീയത്ത് വെക്കാം, എന്നിട്ട് ശരിയാ. അപ്പൊ ദുഹറാണിയെങ്കിൽ ദുഹർ പൂർത്തിയാക്ക, ജുമയാണിയെങ്കിൽ ജുമ പൂർത്തിയാക്ക. ആ അറിയുമെങ്കിൽ ഇഷ്കാലില്ല, ഒരാൾ എന്ത് ചെയ്ത് റക്കാത്ത് നിസ്കരിക്കണം കണ്ടു, രണ്ടാമത്തെ റക്കാത്തിലാണെങ്കിൽ അയാൾ ദുഹറാണ് നിസ്കരിക്കേണ്ടത്, അതേസമയം തുടക്കത്തിലാണ് എങ്കിൽ അയാൾ ജുമയാണ് നീയത്ത് ചെയ്യേണ്ടത്. അത് അത് അറിയില്ല എങ്കിൽ ഏതാണ് ആ സമയത്ത് തന്റെ മേൽ ഫറള് ആ നീയത്താണ് ചെയ്യേണ്ടത്, അത് ദുഹറാണെങ്കിൽ ദുഹർ, ജുമയാണെങ്കിൽ ജുമ. ഇനി അതിന്റെ മാത്രം ഇഷ്കാലല്ല ഇപ്പോ ആരാ പറയാ എന്ന് പറഞ്ഞാണി, അറിഞ്ഞാലെന്ന് പറഞ്ഞാണി. അല്ല ഒരാൾക്കത് അറിയില്ല എന്ന് വെക്കാ, ഒരാൾക്ക് അറിയില്ല ഇതിപ്പോ പിന്നെ ഞാൻ ജുമയാണോ നീയത്ത് ചെയ്യേണ്ടത് ദുഹറാണോ നീയത്തേണ്ടത് അറിയില്ല. കാരണം എന്താണ്? ഇത് പിന്നെ ഇമാമിന്റെ ഒന്നാമത്തെ റക്കായത്താണോ രണ്ടാമത്തെ റക്കായത്താണോ എന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസരത്തിൽ എന്താ നിയത്ത് ചെയ്യേണ്ടത്? അതുപോലത്തെ ഇപ്പൊ ജുമയാണെങ്കിലോ അത് തന്നെ അങ്ങനെ. ആ സമയത്ത് തന്റെ മേൽ അള്ളാഹു എന്താണോ ഫർളാക്കിയത് ആ നിയത്ത ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പൊ ആകണ ഈ സമയത്തെ ഫർള ഏതാണ്? അതാണ്. അത് ദുഹറാണെങ്കിൽ ദുഹർ, ജുമയാണെങ്കിൽ ജുമ, ഏതാണോ അത്. വേണ്ട, രണ്ടാലും ഒന്നാണ്, രണ്ടാലും ഒന്നാണ്. അല്ല, പറയേണ്ടതില്ല, നിയത്ത് ചെയ്യേണ്ടതാണ്. മനസ്സിന്റെ ഫർച്ചില് പറയാൻ പാടില്ല മുസല്ലി ഫർള ദുഹർ ഫർള ജുമാ എന്ന് പറയാൻ പാടില്ല. ജുമ അല്ലല്ലോ, ദുഹറല്ലേ, ദുഹറല്ലേ. മുസാഫറിന് മര്യാദനൊന്നും ജുമാ നിർബന്ധമല്ല. ഇത് അത് മനസ്സിലായപ്പ ഇവിടെ ഇതേപോലെ തന്നെയാണ്. ജുമയിൽ നിന്ന് ഒരു റക്അത്ത് ലഭിച്ചാൽ വഖൈരിഹ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ മറ്റു നിസ്കാരങ്ങളിൽ നിന്നും അങ്ങനെ തന്നെയാണ്. റുക്കുവിലാണ് ഇമാമിനെ തുടരുന്നത് എങ്കിൽ ഒരു റക്അത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫലിയുദീഫ് ഇലൈഹ ഉഖ്ര, അതിലേക്ക് മറ്റേത് ചേർക്കുക, ശേഷിക്കുന്നത് ചേർക്കുക, എന്നിട്ട് അങ്ങനെ നിസ്കരിക്കുക. വഖത് തമ്മത് സലാത്തു, അവന്റെ നിസ്കാരം പൂർണ്ണമാണ്. മനസ്സിലായല്ലേ? ഒരു റക്അത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റ് റക്അത്തുകൾ ചേർത്തിട്ട് നിസ്കാരം പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. റവാഹു അന്നസായി വബ്നു മാജ, ഇമാം നസായി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വദ്ദാറഖുത്നി, ദാറഖുത്നി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വല്ലഫ്ളു ലഹു, ഇമാം ദാറഖുത്നിയുടേതാണ് ഈ ഹദീസിന്റെ ലഫ്ള് പദപ്രയോഗം അല്ലെ. ഇസ്നാദുഹു സഹീഹ്, ഇതിന്റെ ഇസ്നാദ് സഹീഹാണ്. വലാക്കിൻ ഖവ്വ അബൂ ഹാതിം ഇർസാലഹു, ഇമാം അബൂ ഹാതിം ഇത് മുർസലാണ് എന്നതിനെയാണ് ബലപ്പെടുത്തിയത്. പിന്നെ ഈ ഹദീസ് മുർസലാണ്, താബിഈ വെബ്സാസ്ലമാങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇമാം ഉള്ള ആ രീതിയിലുള്ള ഹദീസാണ് എന്നതാണ് അബൂ ഹാതിം ബലപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് അബൂ ഹാതിമിന്റെ ആ നിരീക്ഷണം ശരിയല്ല. അബൂ ഹാതിമിന്റെ പ്രത്യേകതയാണ് അദ്ദേഹം അല്പം ഹദീസ് മുർസലാണ് എന്ന് വിധിക്കുന്ന പണ്ഡിതരിൽപ്പെട്ടതാണ്. പക്ഷേ ഹദീസ് എന്ത് മുത്തസിലായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മുത്തസിലായിട്ട് തന്നെ സഹീഹായി വന്നിട്ടുണ്ട്. അബ്ദുള്ള ഇബ്നു ഉമറിൽ നിന്നും മറ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആ ഹദീസ് നസായിയും ഇബ്നു മാജയും ദാറഖുത്നിയും റിപ്പോർട്ട് ചെയ്ത ഹദീസ് വേറെയാണ് എന്റെ ധാരണ. ഇപ്പൊ മനസ്സിലായി. ഇനി അടുത്ത ഹദീസ്, അടുത്ത ഹദീസ് ജാബിർ ബിൻ സബ്റിന്റെ ഹദീസ് അല്ലേ? 54 അല്ലേ. അൻ ജാബിർ ബിൻ സമറ റളിയല്ലാഹു തആല അൻഹു ഖാൽ, അന്ന നബിയ സല്ലല്ലാഹി അലൈഹി വസല്ലം കാന യഖ്തുബു ഖായിമൻ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ടായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. യജ്ലിസു, റസൂലുള്ള ഇരിക്കും, സുമ്മ യഖൂം എന്നിട്ട് നിൽക്കും, ഫയഖ്തുബു ഖായിമൻ നിന്നുകൊണ്ട് റസൂലുള്ള ഖുതുബ പറയും. ഫമൻ അംബാക അന്നഹു കാന യഖ്തുബു ജാലിസൻ റഹ്മക്കല്ലാഹ്, ഫമൻ അംബാക, വല്ലവരും നിങ്ങളോട് പറഞ്ഞാൽ, അന്നഹു കാന യഖ്തുബു ജാലിസൻ, നിസ്സാസ്ലമ തങ്ങൾ ഇരുന്നു കൊണ്ടായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത് എന്ന് നിങ്ങളോട് വല്ലവരും പറഞ്ഞാൽ, ഫഖദ് കദബ, അവൻ കളവ് പറഞ്ഞു, അവൻ കളവ് പറഞ്ഞു. അത് ശരിയല്ല, റസൂലുള്ള ഇരുന്നു കൊണ്ടായിരുന്നില്ല ഖുതുബ പറഞ്ഞിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം നിന്നുകൊണ്ടായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. ഇത് ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ സമറയിൽ നിന്നുള്ള ഹദീസാണ്. ജാബിർ ബിൻ സമറ നമുക്ക് വന്ന റാവിയാണ്. ജാബിർ ബിൻ സമറ അദ്ദേഹം അസ്വായി അൽ ആമിരി റളിയല്ലാഹു തആല അൻഹു. ഈ ജാബിർ ബിൻ സമറ അദ്ദേഹം പറയാൻ ഞാൻ മുമ്പ് പറഞ്ഞു, റസൂലുള്ള അദ്ദേഹം ഇങ്ങനെ, റസൂലുള്ള ഇങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ കവിളിൽ ഇങ്ങനെ തലോടിയിരുന്നു എന്നാണ്. ഇങ്ങനെ കവിളിങ്ങനെ കൈ ഓടിച്ചിരുന്നു എന്ന്. അങ്ങനെ ആ കവിള് റസൂലുള്ള തൊട്ട ഭാഗം ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അദ്ദേഹത്തിന്റെ. ജാബിർ ഇബ്നു സമറ അസ്വായി റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 70 ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം. 76 പറയപ്പെട്ടിട്ടുണ്ടോ? പിന്നെ അൻ ജാബിർ, അൻ ജാബിർ ഇബ്നു സമറത റളിയല്ലാഹു തആല അൻഹു ഖാൽ, അന്ന നബിയ സല്ലല്ലാഹി അലൈഹി വസല്ലം കാന യഖ്തുബു ഖായിമൻ യജ്ലിസു സുമ്മ യഖൂം ഫയഖ്തുബു ഖായിമൻ ഫമൻ അംബാക അന്നഹു കാന യഖ്തുബു ജാലിസൻ ഫഖദ് കദബ്. റവാഹു മുസ്ലിം അല്ലെ, റവാഹു അഖ്റജഹു മുസ്ലിം, അഖ്റജഹു മുസ്ലിം, മുസ്ലിമിന്റെ ഹദീസാണ്. അപ്പൊ ഖുതുബ നിന്നുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. രണ്ട് ഖുതുബയാണ് നിസ്രാസ്ലമതങ്ങൾ നിർവഹിച്ചിരുന്ന, അതിനിടയിൽ ഇരിക്കുമായിരുന്നു. ഇൻഷാല്ലാ ഇനിയും ജുമായുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്, അപ്പൊ അതിൽ മസലകൾ വേറെ വരും. അപ്പൊ നമുക്ക് അവിടെ കൂടുതൽ വിശദീകരിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പർ, പിന്നെ അതിന്റെ ഒന്നും ശേഷിക്കണില്ല. ഇന്നിപ്പോ മിമ്പർ, റസൂലുള്ളാഹി മിമ്പർ മൂന്ന് സ്റ്റെപ്പായിരുന്നു. ഒരു സ്റ്റെപ്പിൽ റസൂലുള്ളാഹി കയറി നിൽക്കും, രണ്ടാമത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപോലെ നിന്നിരുന്നു, മൂന്നാമത്തെ റസൂലുള്ളാഹി ഇരുന്നിരുന്നു. അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിരുന്നു. ഒന്നിമ്മേ കയറും, രണ്ടാമത്തെ നിൽക്കും, അങ്ങനെ മൂന്നാമത്തെ ഇരിക്കും. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹിന്റെ മൂന്ന് പിന്നെ മിമ്പറുകൾ, മൂന്ന് സ്റ്റെപ്പുകൾ. മനസ്സിലായില്ലേ? അത് ആ സ്ത്രീയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് വന്നിട്ട് പറഞ്ഞ, ഞാൻ അതിന്റെ ചരിത്രം പറഞ്ഞല്ലോ. പിന്നെ മിമ്പർ, പിന്നെ ഇന്ന് 12 സ്റ്റെപ്പാണ്, അതോ 10 സ്റ്റെപ്പ്? 12 സ്റ്റെപ്പായി. അത് പിൽക്കാലത്ത് തുർക്കികളുടെ കാലഘട്ടത്തിലാണ് ആ മിമ്പർ അങ്ങനെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മഹദി ഉണ്ടാക്കി കൊടുത്ത മിമ്പർ മസ്ജിദ് നബവിയിലെ തീപിടുത്തം വന്നിരുന്നു. ആ തീപിടുത്തത്തിൽ ആ മിമ്പർ കരിയുന്നത് വരെ ആ മിമ്പർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്ന് സ്റ്റെപ്പ് മിമ്പറിന് ഉണ്ടാകുക എന്നുള്ളതിൽ മാതൃകണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകണ്ട്. അതിങ്ങനെ മുന്നിന്ന് കയറുന്ന രീതിയിൽ തന്നെയായിരുന്നു മിമ്പർ, അത് മൂന്ന് സ്റ്റെപ്പ്.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.